രാജ്യത്തിനെതിരായിട്ടോ പ്രവാചന്മാർക്കെതിരായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ജെറുസലേമിലേക്ക് പോകുന്നില്ല, മറിച്ച് ഇനിയും കൈസറിന്റെ അടുക്കൽ മാത്രമാണ് ഞാൻ അപ്പീൽ ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പൗലോസ് ലീഗ തന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. അവസാനം ഫെസ്റ്റോസ് പൗലോസിനെ റോമിലേക്ക് അയക്കുകയാണ്, റോമൻ എംപറിന്റെ മുമ്പാകെ വിശദിക്കേണ്ടക്കണം അയക്കുകയാണ്. ആ യാത്രയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. യാത്രയിൽ പൗലോസിനോടൊപ്പം ഗ്ലൂക്കോസ് ഉണ്ട്, അരിസ്റ്റോസ് ഉണ്ടായിരുന്നു. ശതാധിപനായ യൂലിയോസ് ആണ് പൗലോസിനെ കൊണ്ടുപോകുന്നത്. യാത്രയിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. ഒരു സമയത്ത് ശുഭ തുറമുഖത്തെത്തിയപ്പോൾ പൗലോസ് ലീഗ ശതാധിപനോട് പറയുന്നുണ്ട്, മുന്നോട്ട് യാത്ര ചെയ്യരുത്, കടലിൽ വിഷയമുണ്ടാകും. പക്ഷെ അതേ വാക്ക് കേട്ടില്ല, വീണ്ടും യാത്ര ചെയ്തു, കടൽ ക്ഷോഭിച്ചു. വളരെ നാശകരമായ രീതിയിൽ ആൾക്കാർ പ്രയാസപ്പെട്ടു, അവര് സാധന സാമഗ്രികളിൽ എടുത്തു കളഞ്ഞു. രാവെന്നോ പകലെന്നോ അറിയാതെ കടലിൽ അവരിങ്ങനെ ഒഴുകുകയാണ്. അപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ പൗലോസ് ലീഗ അവരെല്ലാം ധൈര്യപ്പെടുത്തുന്നു, അവരെ ശക്തീകരിക്കുന്നു. അവരോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങളെ തലൊരു മുടി പോലും പൊടിഞ്ഞു പോവില്ല എന്ന് അവരോട് പറഞ്ഞ് അവർ ധൈര്യപ്പെടുത്തുന്നു. പിറ്റേന്ന് അവര് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പൗലോസ് അപ്പം നുറുക്കി ദൈവത്തെ വാഴ്ത്തി അവർക്കെല്ലാം കൊടുത്തു. അത് വളരെ സന്തോഷമായി. അടുത്തൊരു ദ്വീപ് കാണുകയാണ്, അവിടേക്ക് കപ്പൽ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ രണ്ട് കടലും ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കപ്പൽ ഉറച്ചുപോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴും കൊടുങ്കാറ്റടിച്ച് കപ്പൽ കംപ്ലീറ്റ് നശിച്ചു പോവുകയാണ്. കപ്പലിനകത്ത് 276 ആളുകൾ ഉണ്ടായിരുന്നു, 276 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും നീന്തിയും പലകിൽ പിടിച്ചുമൊക്കെയായിട്ട് കരയില് എത്തിച്ചേർന്നു. അങ്ങനെ അവർ കരയിൽ എത്തിച്ചേർന്ന കര മിലിത്ത എന്നൊരു ഐലൻഡിലാണ് അവർ എത്തിച്ചേർന്നത്. അതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് അവിടുന്ന് പൗലോസ് ലീഗ റോമിലേക്ക് പോകുന്നു. 3 പാർട്ടായിട്ടാണ് 28 അദ്ദേഹത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 1-10 പൗലോസ് ഇൻ മാൾട്ട, 11-16 പൗലോസ് റോമിലെത്തുന്നു, 17-30 റോമിലെ യഹൂദന്മാരുമായിട്ട് പൗലോസ് ഡിസ്കഷൻ നടത്തുന്നു. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് അവിടെ വിവരിക്കുന്നത്. ബൈബിൾ നമുക്ക് വായിക്കാം. 28 അധ്യായം 1-10 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 1-10.
രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബെർബറന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബെർബറന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തോ ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ധീരക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു.
അങ്ങനെ ഉൾപ്പെടെ 276 പേരും കടലിൽ നിന്ന് നീന്തി കരയിൽ വന്ന് രക്ഷപ്പെട്ടു. ആ കരയുടെ പേരാണ്, ദ്വീപിന്റെ പേരാണ് മെലിത്ത എന്ന് പറയുന്നത്. ഫിനീഷ്യൻ സഞ്ചാരികളാണ് ആ സ്ഥലത്തിന് മെലിത്ത എന്ന് പേരിട്ടത്. അതിന്റെ അർത്ഥം ഷെൽട്ടർ എന്നാണ്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ പേര് മാൾട്ട എന്നാണ് പറയുന്നത്. ഇനിയേ ഇവരെല്ലാവരും കടലിൽ നിന്ന് ചെന്ന് കയറി എല്ലാവരും നനഞ്ഞ് തണുത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെങ്കിൽ അവിടെയുള്ള ദേശവാസികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവരെ സ്വീകരിക്കുകയാണ്. അവരുടെ രാജ്യം ഏതെന്നോ ദേശം ഏതെന്നോ മതമൊന്നും ചോദിച്ചില്ല. യാതൊരു ഡിസ്ക്രിമിനേഷൻ കൂടാതെ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. എല്ലാവരും തണുത്ത ഒരവസ്ഥയിലാണ്. ഓൾറെഡി വിന്റർ തുടങ്ങി. ആ ഒരു തണുപ്പ് സമയത്താണ് അവിടെ എത്തുന്നത്. വിന്റർ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെയും, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക പല ഭാഗങ്ങളിലും വിന്റർ ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന എഡ്മണ്ടൺ കാൽഗറി ഏരിയ എന്ന് പറയുന്നത് നവംബറിൽ സ്നോ വീണാൽ ഏപ്രിൽ വരെ ഇതുണ്ട്. ഇപ്പോഴും സ്നോ മെൽറ്റായിക്കൊണ്ടിരിക്കുകയെന്നുള്ളു. അപ്പൊ ആ തണുത്ത ഒരു അവസ്ഥ നമുക്കൊക്കെയും മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ തണുത്തൊരു അറ്റ്മോസ്ഫിയറിലാണ്, പ്രത്യേകിച്ച് വെള്ളത്തിൽ നിന്ന് കയറി ചെല്ലുകയാണ്. അവിടെ ഫർണസോ അല്ല മറ്റ് ഹീറ്റർ സിസ്റ്റമോ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വിറക് പറക്കി തീ കൂട്ടി തണുപ്പകറ്റുകയാണ്. അപ്പോഴാണ് പൗലൂസിന്റെ കയ്യിൽ ഒരു പാമ്പ് ചുറ്റുന്ന സംഭവം ഇവിടെ വിവരിക്കുന്നത്. ഇത് കണ്ട ഉടനെ അവിടുത്തെ ആൾക്കാര് പറഞ്ഞു, ഇവനൊരു കൊലപാതകിയാണ്, കാരണം ഇവനെ കടലിൽ നിന്നും നീതി ദേവത രക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും അവൻ തെറ്റ് ചെയ്തതിനാൽ അവനെ കൊല്ലാൻ തക്കവണ്ണം നീതിദേവി പാമ്പിനെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ നീതിദേവി എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് സ്കൈ ആൻഡ് തണ്ടർ ആണ്. റോമൻ മിത്തോളജിയിലെ ഒരു രാജാവാണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അപ്പം കടലിൽ രക്ഷപ്പെട്ടു, പക്ഷെ പാമ്പ് അവന്റെ കയ്യിൽ വന്നപ്പോൾ ജൂപ്പിറ്റർ ആയ, അല്ലാതെ സ്കൈയുടെയും തണ്ടറിന്റെയും ദേവനായ ജൂപ്പിറ്റർ പൗലോസിനെ കൊല്ലുവാൻ തക്കവണ്ണം ഈ പാമ്പിനെ അയച്ചു എന്നായിരുന്നു ഒരു വിശ്വാസം. എന്നാൽ പൗലോസ് ആകട്ടെ പാമ്പിനെ തീക്കാത്തിട്ട് കളഞ്ഞു. അവർ ചിന്തിച്ചു, ഇപ്പോൾ പൗലോസ് ലീഗ ശരീരം മുഴുവനും നീര് വന്ന് താഴെവിടും മരിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ പൗലോസ് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനൊരു ദേവനാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ആ ദ്വീപിന്റെ ഓണറായ പുബ്ലിയോസ് എന്ന ആളുടെ അടുക്കൽ ചെന്നു. ആദ്യത്തെ 3 ദിവസം അദ്ദേഹത്തിന്റെ സർക്കാരത്തിലായിരുന്നു അവരെല്ലാം കഴിഞ്ഞത്. ഈ സമയത്ത് പൗലോസ് പുബ്ലിയോസ് എന്ന ആളുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന് സുഖമില്ലാതിരിക്കുന്നു. പക്ഷെ പൗലോസ് അദ്ദേഹത്തെ തൊട്ടു പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. ഇതറിഞ്ഞ് ആ ദ്വീപിലുള്ള എല്ലാ ആൾക്കാരും അസുഖമുള്ളവരെ കൊണ്ട് പൗലോസ് അടുക്കൽ വന്നു. പൗലോസ് അവരെ തൊട്ടു പ്രാർത്ഥിച്ചു, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ഹിസ്റ്റോറിയൻസ് പറയുന്നത് അവരോടൊപ്പം പൗലോസിനൊപ്പം ലൂക്കോസ് ഉണ്ട്. ലൂക്കോസ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിന്റെ മെഡിസിൻ കൊടുത്തു. അതോടൊപ്പം പൗലോസിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ആയപ്പോഴാണ് സൗഖ്യം ലഭിച്ചത് എന്ന് പറയുന്നത്. എനിവേ അവിടുത്തെ ഐലൻഡിലുള്ളവർക്ക് എല്ലാവരും വളരെ സന്തോഷമായി. അവർ പോകുന്ന സമയത്ത് പൗലോസിന് കൂട്ടർക്ക് എല്ലാവർക്കും വളരെയധികം സമ്മാനം കൊടുത്തയച്ചു. അവർക്ക് യാത്രയ്ക്ക് വേണ്ട സാധനമെല്ലാം കപ്പലിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്തു. അവർ സന്തോഷത്തോടെ റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരവിടുന്ന് റോമിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. അതാണ് അടുത്ത ഭാഗം, വേഴ്സസ് 11-16 വായിച്ചാട്ട്, 11 മുതൽ 16 വരെ.
3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ള അലക്സേന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സിറക്കൂസിൽ കരക്കിറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി ഓടി റെഗ്യോനിലെത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്തിയോലിയിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടി 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. റോമയിൽ എത്തിയതിനു ശേഷം റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് കൂടെ വേറിട്ട് പാർക്കാൻ പൗലോസിന് അനുവാദം കിട്ടി.
മാൾട്ട എന്ന ദ്വീപിൽ നിന്ന് അവർ പോവുകയാണ്. 3 മാസക്കാലം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 2 നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് അവിടെ താമസിച്ചത്. ഫെബ്രുവരി 1 വീക്ക് കൂടി അവർ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ വിന്ററിന് മുമ്പ് അലക്സാണ്ടറിയൻ കപ്പൽ ഉണ്ടായിരുന്നു. ആ കപ്പലിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ഈ കപ്പലിന്റെ പ്രത്യേകത പറയുന്നത് പറയുന്നു, ആ കപ്പൽ അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ടറിയൻ കപ്പൽ. അശ്വിനി ചിഹ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർഹെഡ് ഓഫ് ദ ട്വിൻ ബ്രദർ എന്നാണ്, അതായത് ഇരട്ട സഹോദരന്മാരുടെ മുദ്രയുള്ള ഒരു കപ്പലായിരുന്നു. എന്നാൽ ഇരട്ട സഹോദരൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് ദിയോസ്കൂർ എന്ന് പറയുന്നു, അതായത് സിയൂസ് ദേവന്റെ രണ്ട് മക്കളായ കാസ്റ്റർ ആൻഡ് പൊലുക്സ് ഈ രണ്ടു ദേവന്മാരുടെ ചിത്രീകരിക്കുന്ന ഒരു മുദ്ര, രണ്ടുപേരുടെ ഫോട്ടോ വെച്ചുള്ള ഒരു മുദ്ര, അത് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസം അനുസരിച്ച് സമുദ്രയാത്രയ്ക്ക് ഈ ട്വിൻ ബ്രദേഴ്സ് നേതൃത്വം വഹിക്കുന്നു എന്നുള്ള ഒരു മിത്തോളജി അവരുടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സമുദ്രത്തിൽ ഇങ്ങനെ കൊടുങ്കാറ്റോ ക്ഷോഭമോ ഒക്കെ ഉണ്ടാകുമ്പോഴും ഇവരുടെ അടയാളം അവർ രക്ഷ നൽകും എന്നുള്ള വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. സിമ്പിൾ വേ പറഞ്ഞാൽ നമ്മൾ കുരിശ് ഉപയോഗിക്കുന്ന പോലെ, നമ്മുടെ ഭവനങ്ങൾ നമ്മൾ കുരിശ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കാറുകളൊക്കെ നമ്മൾ കുരിശ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ കരുത്തിൽ മാലയെക്കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വിവാഹ ശുശ്രൂഷകൾ പറയുന്ന ഇപ്രകാരമാണ്, ശുഭചിഹ്നം താൻ ശ്രീവ, വിജയക്കൊടി താൻ ശ്രീവ, നമ്മെ രക്ഷിച്ചീടും ശ്രീവായി പോയിരുന്നു. അപ്പൊ നമ്മളെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ശ്ലീബ എന്ന് ഉള്ളത്. ഗുഡ് ഫ്രൈഡേ നമ്മൾ കുറിച്ച് മുത്തുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന്. അപ്പൊ നമ്മുടെ ആത്മാർത്ഥത്തിന് രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ കുമ്പിടുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രക്ഷയായിട്ടാണ് നമ്മൾ കുരിശിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഇവർ ഈ കപ്പലിലുള്ള യാത്രക്കാർ ഈ ട്വിൻ ബ്രദേഴ്സിന്റെ ഈ ഒരു ഫിഗറിനെ അവരുടെ രക്ഷയായിട്ട് കരുതി അവർ യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം മൂന്ന് മെയിൻ സീപോർട്ടിൽ അവര് പറയുന്നുണ്ട്, ഒന്ന് സിറക്കുസ, രണ്ട് റിജിയൻ, മൂന്ന് പുത്തിയോലി. സിറക്കുസിൽ മൂന്ന് ദിവസം ഇവർ താമസിച്ചു. രണ്ടാമത്തെ തുറമുഖത്തായ റിഗ്യൂനിൽ ഒരു ദിവസമേ താമസിച്ചുള്ളൂ. എന്നാൽ ഇരകിനെ പറ്റി ഒരു അനുഭവം അവിടുത്തെ ഉള്ളത് പറയുന്നുണ്ട്, പൗലോസ് ഈ യാത്ര ചെയ്തവരെല്ലാം യാത്ര ചെയ്ത് രഗിയിലെത്തി, ഒരു ദിവസം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ. ആ ഒരു ദിവസം പൗലോസിനിക അവിടെയുള്ള ജനങ്ങളോട് സുവിശേഷം പറയുമ്പോൾ കടലിൽ ഒരു മത്സ്യം വന്ന് പൗലോസിന്റെ അടുക്കൽ വന്ന് പൗലോസിന്റെ പ്രസംഗം തീരുന്നിടം വരെ ചലിക്കാതെ അവിടെ കിടന്നു എന്ന് പറയുന്നുണ്ട്. ഇത് അവിടുത്തേക്ക് വലിയൊരു അത്ഭുതമായി. അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ നടന്നു. ആ ദേശത്തുള്ളവരെല്ലാവരും ക്രിസ്തുമതം സ്വീകരിച്ചു, അവരെല്ലാം മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുന്നു. അത് മാത്രമല്ല, അവർ ഇടയിൽ നിന്ന് ഒരാളായ സ്റ്റീവൻ എന്നൊരാളെ ബിഷപ്പായി ഓർഡിനേഷനും കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അപ്പൊ അന്ന് ചിന്തിക്കും, ഇടയിലെല്ലാം കൂടെ ഒരു ദിവസം കൂടെ എങ്ങനെ നടക്കുന്നത്? പക്ഷെങ്കിൽ അതും പിഴാക്കന്മാർ പറയുന്നുണ്ട്, ദൈവത്തിന് എല്ലാ ഏത് കാര്യവും അസാധ്യമാണല്ലോ, അപ്പൊ എന്തും സംഭവിക്കാം. ഈ ഒരു ലെജൻഡ് ഇപ്പോഴും അവരുടെ ഇടയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് അടുത്ത തുറമുഖമായ തുച്ചേരി എന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ പൗലോസിൽ വിരുന്നറിഞ്ഞ് ക്രിസ്ത്യൻ സഹോദരനെ കാണുന്നുണ്ട്. അവരെയും ചരിത്രകന്മാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വിശ്വാസികൾ അവിടെ വന്നത്? കാരണം പൗലോസിക മിഷൻ യാത്ര നടത്തിയിട്ടില്ല, മറ്റ് ശിഷ്യന്മാരാരും അവിടെ പോയിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് അവിടെ വിശ്വാസികൾ വന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിനും കൊടുക്കുന്നൊരു മറുപടി, പൗലോസിലൂടെ പോകുന്നിടത്തെല്ലാം അൺനോൺ ബ്രദേഴ്സ് ഓർ അൺനോൺ വിറ്റ്നസ് ആയിട്ട് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ എടുത്തറിഞ്ഞതുപോലെ പൗലോസിലെ പ്രവൃത്തി 21-ാം അധ്യായത്തിൽ പൗലോസിലൂയ തന്റെ മൂന്നാമത്തെ മിഷനറി യാത്രയ്ക്ക് ശേഷം മിലത്തോസിൽ നിന്ന് ജെറുസലേമിൽ പോവുകയാണ്. പോകുന്ന വഴി പല സ്ഥലത്തുകൂടെ കവർ ചെയ്താണ് പോകുന്നത്. ഇന്നലെ പറഞ്ഞു തന്നെയാണ്, കൊറസ്, റോഡോസ്, പട്ടാര, ഫൊയ്നിക്ക തുടങ്ങിയ സ്ഥലങ്ങൾ പോകുമ്പോൾ ഇവിടെല്ലാം പൗലോസ് അറിയാതെ തന്നെ ശിഷ്യന്മാർ വന്ന് പൗലോസിനെ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പൗലോസിന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ ടച്ചിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെല്ലാം വരുന്നത്, പൗലോസിനെ കാണാനും സ്വീകരിക്കാനും വരുന്നത്. ഇവിടെ പുത്തേലിയിൽ ഒരു ആഴ്ചക്കാലം താമസിച്ചു. അവിടെ അവരോട് പ്രസംഗം കൊടുത്തു. മെസ്സേജുകളൊക്കെ കണ്ടന്റിൽ തന്നെ പൗലോസിക പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ കാണുകയില്ല, എന്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ വേറൊരു സംഭവം നടന്നായിട്ട് ചരിത്രന്മാർ വിവരിക്കുന്നത്, ഇതുവരെ പൗലോസിനോടൊപ്പം ശതാധിപന്മാരും പടയാളികളും ഉണ്ടായിരുന്നു. യൂലിയോസ് എന്ന ശതാധിപനാകട്ടെ സെഞ്ചുറിയൻ പൗലോസിന്റെ യാത്രയുടെ ആരംഭം മുതൽ പൗലോസിന് ഒരു സോഫ്റ്റ്വെയറിന് കാണിക്കുന്ന ഒരാളാണ്. അതിന്റെ കാരണവും ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അഗ്നിപരാജാൻ മുമ്പാകെ പൗലോസിലെ പ്രഭാഷണം നടത്തുമ്പോൾ ശതാധിപൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഒരു സ്വാധീനം ഈ ഒരു പ്രസംഗത്തിൽ ശേഷം പൗലോസിലെ ഈ പ്രസംഗത്തിൽ കൂടി ഉണ്ടായി. പിന്നീടുള്ള യാത്രയെല്ലാം പൗലോസിനത് ഒബ്സർവ് ചെയ്യുകയായിരുന്നു. പൗലോസിലെ കടലിൽ കപ്പലിൽ പ്രാർത്ഥിക്കുകയും കടലിൽ ക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരെല്ലാവരെയും വളരെ ഒരു കാരണവരെന്ന നിലയിൽ എല്ലാവരും ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയും എല്ലാം ചെയ്യുന്നത് ഇദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രാജുവലി ഒരു മാമോദീസ സീറ്റിംഗിൽ പോലും ക്രിസ്ത്യാനിയുടെ അനുഭവത്തിൽ എത്തിയെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. എനിക്ക് അദ്ദേഹവും പടകളെല്ലാം ഈ ഇത് പൗലോസിന്റെ പ്രസംഗം കേൾക്കുകയാണ്. കാരണം റോമിൽ ചെന്ന ശേഷം പൗലോസിനെ ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറ്റിയില്ല എന്നാണ് അവരുടെ ചിന്ത. അങ്ങനെ അവര് റോമിലേക്ക് പോവുകയാണ്. പൗലോസ് റോമിൽ എത്തുന്നതിന് മുമ്പായിട്ട് 50 മൈൽ മുൻപ് ഒരു സ്ഥലമുണ്ട്, അത്തിപ്പുര എന്ന സ്ഥലവും 30 മൈൽ മുമ്പായിട്ട് ഒരു ത്രീ ഹിംസ് അത് ത്രിമണ്ഡവും എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. പൗലോസ് അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാരും ക്രിസ്ത്യാനികളെല്ലാം പൗലോസിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ജനങ്ങളെ കണ്ടപ്പോൾ പൗലോസിന് വളരെ സന്തോഷം തോന്നി. ഈ ജനങ്ങൾ സ്വീകരിക്കാൻ വരുന്നത് രാജാക്കന്മാരൊന്നുമല്ല, മറിച്ച് ഒരു തടവുള്ളിയാണ്. പക്ഷെങ്കിൽ ദേ ആർ വെരി ഹാപ്പി, കാര്യം തങ്ങളെ വിശ്വാസം ജനിപ്പിച്ച തങ്ങളുടെ ഗുരുവാണ് എന്നതാണ് അവരുടെ വിശ്വാസം. വന്നവരാകട്ടെ ഈ പറഞ്ഞത് പൗലോസ് വിശ്വാസത്തിൽ ജനിപ്പിച്ചവരാണ്. കാര്യം ക്രിസ്തുവിനെ പഠിപ്പിച്ചു കൊടുത്ത കാണിച്ചു കൊടുത്തവരാണ് ഈ ജനങ്ങൾ. പൗലോസ് വിശ്വാസം പഠിപ്പിച്ചവരാണ്. ചിലർ പൗലോസിനെ കണ്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടുണ്ട്, മറ്റു ചിലർ മറ്റു പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും പൗലോസിനെ വലിയ ആത്മീയമായ സന്തോഷത്തോടെ പൗലോസിനെ സ്വീകരിക്കാൻ വരികയാണ്. ഈ വന്നവരുടെ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അത് റോമാ കഴിവ് ലേഖനം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഓർത്തിരിക്കുന്ന രണ്ടു പേരുണ്ട്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, അക്വിലയും പ്രിസ്കില്ലയും. കൊരിന്തിൽ വെച്ച് പൗലോസ് അവരെ ക്രിസ്ത്യാനികളാക്കിയ രണ്ടുപേരാണ്. പിന്നെ കുറച്ച് ആൾക്കാരുടെ പേര് 16-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അന്തരിക്കോസ് ഉണ്ട്, യൂനിവേഴ്സ് ഉണ്ട്, അപ്ലൂട്ടസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നില്ല, നിങ്ങൾ സമയം കിട്ടും വായിച്ചാൽ മതി. 16-ാം അധ്യായം, റോമർ 16-ാം അധ്യായം. ഈ ഒരു ഭാഗം നമ്മൾ ദേവാലയത്തിൽ കേൾക്കുന്നുണ്ട് വർഷത്തിലൊരിക്കൽ. ഈ വർഷം നിങ്ങളത് കേട്ടിട്ടില്ല, കാരണം ഈസ്റ്ററിന്റെ അന്നാണ് ഇത് വായിക്കുന്നത്. ഈസ്റ്ററിന്റെ സമയത്ത് 2-ാമത്തെ ലേഖനം വായിക്കുന്നത് റോമർക്കെതിരെ ലേഖനം 16-ാം അധ്യായമാണ്. അപ്പൊ അവിടെ പറയുന്ന പേരുകളുള്ള ആൾക്കാരെല്ലാമാണ് പൗലോസിനെ ഇവിടെ സ്വീകരിക്കാൻ വന്നു എന്നൊരു ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. എനിവേ ഇവരെല്ലാം കണ്ടു പൗലോസ് വളരെ സന്തോഷമായി. അപ്പൊ റോം സന്ദർശിക്കണം, റോമിൽ വരണം എന്നുള്ള പൗലോസിന് വലിയൊരു ആഗ്രഹമായിരുന്നു. പൗലോസ് പല നാളും മുതലേ ആഗ്രഹിക്കുകയാണ്, അതിന്ന് പൂർത്തിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. വീണ്ടും പറയുന്നു, ധൈര്യം പ്രാപിച്ചു എന്ന് പറയുന്നു. അതെന്താണ്, ഇതുവരെയും പൗലോസിന് ധൈര്യം ഇല്ലായിരുന്നു. പൗലോസ് ദൈവത്തെ വായിച്ച് ധൈര്യം പ്രാപിച്ചു. അതിന് പറയാൻ കാരണമുണ്ട്, പൗലോസിലെ റോമിലേക്ക് വരുമ്പോൾ വളരെ ടെൻഷനോടെയാണ് വരുന്നത്. കാരണം ഞാൻ ഈ 3 മിഷനറി യാത്ര നടത്തി, പല ദേശത്തും ഞാൻ യാത്ര ചെയ്തു, സഭകൾ സ്ഥാപിച്ചു. പക്ഷെ ഇപ്പോൾ സഭകളിൽ ഉണ്ടായിരുന്ന കലഹങ്ങള്, ഭിന്നതകള്, ഡിവിഷൻസ് ഇതെല്ലാം ഓർത്ത് പൗലോസിലേക്ക് ഭയങ്കര പ്രയാസപ്പെടുന്നു. എന്റെ സഭ എന്തായി തീരും എന്നൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഒരിക്കൽ കുരുന്തിരോട് പറയാറുണ്ട്. കുരുന്ത പറഞ്ഞു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു, പക്ഷെങ്കില് കാട്ടിലാപത്ത് വെള്ളത്തിൽ വീണിട്ടുണ്ട്, കടലിലാപത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് അടി ലഭിച്ചിട്ടുണ്ട്. ആ കൂട്ടദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ദിവസേന ഇതൊന്നും കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ടായിരുന്നു. 2 കൊരിന്ത്യൻ 11:28-29. ഒരുപാട് പ്രയാസവും പ്രശ്നമുണ്ട്, അതോടൊപ്പം എനിക്ക് സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു പ്രയാസത്തിലൂടെയാണ് പൗലോസ് ലീഗ റോമിലേക്ക് വരുന്നത്. പക്ഷെ റോമിൽ വന്നപ്പോൾ ഈ ക്രിസ്ത്യാനികളെല്ലാം കണ്ടപ്പോൾ വളരെയധികം ധൈര്യം തോന്നി, വളരെ സന്തോഷം തോന്നി. തന്റെ പ്രയത്നം, തന്റെ പ്രവർത്തനം അത് നിഷ്ഫലമായില്ല എന്ന സന്തോഷത്തോടെ ഒരു ധൈര്യം ഉണ്ടാക്കിയാണ് അങ്ങനെ റോമിലെത്തുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ എന്ന് പേര് പറയുന്നുള്ള ലൂക്കോസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനുശേഷം ലൂക്കോസിനെ ഇവിടെ കാണുന്നില്ല. കൈസരിൽ നിന്നും കപ്പൽ യാത്ര തിരിച്ചു, പാസഞ്ചർ എന്ന നിലയിൽ ലൂക്കോസും കൂടെ ഉണ്ടായിരുന്നു, അരിസ്ത്രോഹോസും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അരിസ്ത്രോഹോസിനെ പറ്റി പറയുന്നില്ല, ഒരു പക്ഷെ കാണുമായിരിക്കാം. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കാണുമായിരിക്കാം. ഇവിടെ വരുമ്പോൾ പൗലോസ് ലീഗായെ തടകുളിയായിട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ലൂക്കോസിന് കൂടെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ലൂക്കോസ് ബൈ പറയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പൗലോസ് ലീഗ റോമിലേക്ക് എത്തിച്ചേർന്നു. റോമിൽ സാധാരണ രാജാക്കന്മാരോ എംപറേഴ്സോ ഒക്കെ വരുമ്പോൾ വലിയ പ്രസക്ഷനായിട്ടാണ് അവിടെ സ്വീകരിക്കുന്നത്. ഇവിടെ ആകട്ടെ ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരാള്, ദൈവം സംസാരിച്ച ഒരാള്, ദൈവം തിരഞ്ഞെടുത്ത ഒരാള് തടവുള്ളിയെ പോലെയാണ് അവിടേക്ക് വരുന്നത്. പൗലോസിനെ നേരിട്ട് പാർക്കാൻ അനുവാദം കിട്ടി എന്നാണ് പറയുന്നത്. രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, പൗലോസിന്റെ കൈയ് പടയാളിയുടെ കൈയുമായിട്ട് കൂട്ടിച്ചേർത്ത് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവരുടെ താമസിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് അത്ര വിശ്വാസയോഗ്യമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നുകൂടെ വിശ്വസിക്കാൻ പറ്റാമെന്ന ഒരു അഭിപ്രായം എന്നുള്ളത്, പടയാളികളും അതുപോലെ തടവുകളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാ തടവുകളിലെയും കൂടെ ഈ ശതാധിപനായ യൂലിയോസ് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു പടയാളി മാത്രം പൗലോസിനോട് ജീവിക്കാൻ തക്കവണ്ണം സിറ്റിക്ക് വെളിയിൽ താമസിക്കാൻ തക്കവണ്ണമുള്ള അറേഞ്ച് ചെയ്തു. അപ്പോൾ പൗലോസും ഒരു പടയാളി മാത്രം ആണ് താമസിക്കുന്നത്. ഒരു സോഫ്റ്റ് കോർണർ യൂലിയോസിന് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസിന് അങ്ങനെ സെപ്പറേറ്റ് താമസിക്കാൻ തക്കവണ്ണമുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഇദ്ദേഹം ചെയ്തത്. ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് റോമിലെ യഹൂദന്മാരുമായിട്ടുള്ള പൗലോസിന്റെ സംഭാഷണമാണ് അടുത്ത ഭാഗം. പ്ലീസ് വായിച്ചാട്ട് 20:17-30, 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ.
മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ എരിശ്ലേമിൽ നിന്ന് ബദ്ധനായി റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറെ, മരണയോഗ്യമായത് ഒന്നും എന്നിൽ കാണായകയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർപ്പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എന്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിക്കാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ലതാനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രയേലിന്റെ പ്രത്യാശ നിമിത്തം ആവുന്നു ഞാൻ ഈ ചുമല ചുമക്കുന്നത്. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദയായിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായ പ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവർ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് ശയ്യ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു.
താങ്ക് യു. അങ്ങനെ പൗലോസ് ലീഗ റോമിലെത്തുകയാണ്. പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന തടവുകളെല്ലാം തന്നെ ഒന്നിച്ച് ഒരു തടവറയിൽ ആക്കി. എന്നാൽ പൗലോസിനെ സിറ്റിക്ക് വെളിയിൽ ഒരു പടയാളിയോടൊപ്പം താമസിക്കുകയാണ്. സാധാരണ പൗലോസ് ലീഗ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പിറ്റേന്ന് അദ്ദേഹം അടുത്തുള്ള സിനിഗോഗിൽ പോയി പ്രഭാഷണം നടത്തുന്ന രീതിയായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പൊ അദ്ദേഹം തടവുള്ളിയാണ്. പഴയതുപോലെ പുറത്തുപോയി സിനിഗോഗിൽ പോയി പ്രഭാഷണം നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യഹൂദ നേതാക്കന്മാരെ താൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെ രണ്ട് പ്രാവശ്യം സംസാരിച്ചതായിട്ട് അവിടെ പറയുന്നു. 1:17-22, 23-28. ആദ്യം കുറച്ച് യഹൂദ നേതാക്കന്മാർ വരികയാണ്. അവരോട് വന്ന് വളരെ വിഷമത്തോടെ പൗലോസ് ലീഗ തന്റെ അനുഭവങ്ങളെ പറ്റി പറയുകയാണ്. ഞാനും നിങ്ങളെ പോലെ ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവിച്ചവരാണ്, അതിനുശേഷം ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. അതിനുശേഷം താൻ നടത്തിയ മിഷൻ പ്രവർത്തനത്തെ പറ്റി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യെരുശലേമിൽ വെച്ച് ജനത്തിനോ പിതാക്കന്മാർക്കോ ആചാരങ്ങൾക്കോ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും യഹൂദന്മാർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, സഹസ്രാധിപൻ ലൂസിയസ് എന്നെ ചാത്താറോട് അടിക്കാൻ ശ്രമിച്ചു, സന്നദ്ധി സംഘം എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഗവർണറായ ഫെലിക്സും ഫെസ്റ്റൂസും എന്നെ ഒരു കാരണമില്ല രണ്ടു വർഷം ജയിലിലിട്ടു. അപ്പോ എന്നിട്ട് അവസാനം ഇതാ റോമക്കാർക്ക് എതിരെ സി കൈസറിനെതിരെ എന്നെ ഇപ്പൊ ഏൽപ്പിക്കുകയാണ്. ഞാനിപ്പം നിങ്ങളെ ഇത് കണ്ട് സംസാരിക്കണം വെച്ചത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇസ്രായേലിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വളരെ വിഷമത്തോടെ പൗലോസ് പറയുകയാണ്. യഥാർത്ഥത്തില് റോമക്കാരായ ഭരണാധികാരികൾ, അതായത് ഈ ഫെലിക്സും ഫെസ്തൂസും ഇവരൊക്കെ പൗലോസ് കുറ്റക്കാരൻ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിൽ പോലും യഹൂദ മത നേതാക്കന്മാർ നിർബന്ധം കാരണമാണ് രണ്ടു വർഷം ജയിലിലിട്ടതും ഇപ്പോഴും കൈസറിനെ അഭയം പ്രാപിക്കാൻ തക്കവണ്ണം പൗലോസിനെ പ്രേരിപ്പിച്ചു. ആ ഒരു പ്രയാസം പൗലോസ് അവരോട് ഷെയർ ചെയ്യുകയാണ്. പക്ഷെ അവരുടെ മറുപടി വളരെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടായിരുന്നു. അവർ പറഞ്ഞു, അല്ലയോ പൗലോസെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ നിനക്കെതിരായി എന്തെങ്കിലും പരാതി യഹൂദദേശത്ത് വന്നിട്ടില്ല. പിന്നെ നീ പറഞ്ഞ ഈ ഒരു ക്രിസ്തു മതത്തെ പറ്റി അങ്ങനെ അതിനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കുറെ കൂടെ ആൾക്കാർ കൂടെ വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്നും പറഞ്ഞ് അവരവിടുന്ന് തന്ത്രപൂർവ്വം പോവുകയാണ്. അവരിങ്ങനെ ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കുന്ന കാരണമുണ്ട്. അതായത് ആ സമയത്ത് റോമാക്കാർക്ക് യഹൂദന്മാരോട് വലിയ താല്പര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്ലൗദിയസ് ചക്രവർത്തി വാഴുന്ന സമയത്ത് റോമിൽ നിന്നും എല്ലാ യഹൂദന്മാരെയും പുറത്താക്കിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് പ്രിസിലായ അക്വിലായും അവിടെ നിന്ന് കൊരിന്തിൽ വന്നതായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് യഹൂദന്മാരെ റോമാക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയത് AD 62 കാരണം നീറോ ചക്രവർത്തി വിവാഹം കഴിച്ച സബീന എന്ന സ്ത്രീ, ആ സ്ത്രീക്ക് യഹൂദന്മാർ വളരെ താല്പര്യമുള്ളവരായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് യഹൂദന്മാരുടെ താല്പര്യം വരുന്നതും ക്രിസ്ത്യാനികൾക്ക് എതിരായ പ്രോസിക്യൂഷൻ ഉണ്ടാകുന്നതും പൗലോസ് കൊല്ലപ്പെടുന്നതും. അപ്പം അതുവരെയും, അതായത് പൗലോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെയും ഈ റോമക്കാർ വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ്, റോമക്കാർക്ക് യഹൂദരുടെ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചിട്ട് പിന്മാറുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി വീണ്ടും വരാം, കൂടുതൽ ആൾക്കാരെയും കൊണ്ടുവരാം എന്ന് പൗലോസിനോട് പറയുകയാണ്. അപ്പോ പൗലോസ് എഗ്രി ചെയ്തു. പൗലോസിന്റെ പ്രതീക്ഷ ഒന്നായിരുന്നു, തന്റെ കാര്യം ഒരുപക്ഷെ ഇവരെങ്കിലും മനസ്സിലാക്കി തന്നെ വെറുതെ വീടും എന്നുള്ള ഒരു ചിന്ത പൗലോസിനുണ്ടായിരുന്നു. എനിവേ, കുറച്ചാൾ കഴിഞ്ഞ് കുറച്ച് അധികം താമസിച്ചാൽ തന്നെ വീണ്ടും ഒരു ഗ്രൂപ്പ് പൗലോസിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇവിടെ പറയുന്നു പൗലോസ് അവരോട് 23-ാം വാക്യം, ദൈവരാജ്യത്തെ പറ്റി സാക്ഷ്യം പറഞ്ഞു, മോശയുടെ ന്യായ പ്രമാണത്തെ പറ്റിയും പ്രവാചക പുസ്തകങ്ങളെ പറ്റിയും അതിനെ ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് പറയുന്നത് ബോധം വരുന്നിടം വരെയും രാവിലെ മുതൽ സന്ധ്യ വരെ പൗലോസ് സംഭാഷണം നടത്തി എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, എന്തൊക്കെ പൗലോസ് പറഞ്ഞു എന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പറ്റിയും പ്രവാചകന്മാരും മോശയും പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവരോട് വിവരിക്കുകയാണ്. ഇവിടെ പറയുന്നത് അവർക്ക് ബോധം വരുന്നിടം വരെ രാവിലെ മുതൽ വൈകുന്നിടം വരെ പ്രഭാഷണം നടത്തി എന്ന് പറയുന്നു. പക്ഷെ ബോധം വന്നു ഇല്ലെന്നറിയില്ല. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു ചിലർ വിശ്വസിച്ചു, ചിലരാകട്ടെ വിശ്വസിച്ചില്ല. അവിടെ തമ്മിൽ ഒരു കലഹമുണ്ടായി, അവർ സ്പ്ലിറ്റായി, അവർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ പൗലോസിന് വളരെയധികം പ്രയാസം തോന്നി. കാരണം ഇത്രയൊക്കെയാണെങ്കിലും പൗലോസിന്റെ പ്രഭാഷണം സ്വീകരിക്കുവാൻ യൂതന്മാർ കൂട്ടം ആൾക്കാർ തയ്യാറായില്ല. ഇത് ഇവിടെ മാത്രമല്ല, തന്റെ മിഷൻ പ്രവർത്തനം എല്ലാം പൗലോസ് കണ്ട ഒരു കാര്യമാണ്. പൗലോസിന്റെ പ്രഭാഷണം കേൾക്കാൻ യൂതന്മാരെല്ലാം ചുറ്റും കൂടും, ഒരുപാട് ആൾക്കാർ കൂടും. പക്ഷെങ്കിൽ താൻ പറഞ്ഞു വരുമ്പോൾ മെജോറിറ്റി ആൾക്കാരും അവിടെ പോവുകയാണ്. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള യഹൂദന്മാർ മാത്രമേ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയോട് ചേരുകയുള്ളൂ. എന്നാൽ അതുകൊണ്ടാണ് യഹൂദന്മാരുടെ യുവതന്മാരിൽ മാറി വിജാതിരി അടുക്കിലേക്ക് പൗലോസ്ലിഹ പോകുന്നത്. അതൊരു വിഷയമായിരുന്നു. കാര്യം പൗലോസ്ലിഹയെ അറിയപ്പെടുന്നത് പുറജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾ, അതായത് ജാതി അപ്പോസ്തലങ്ങളുടെ പേര് അന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പൗലോസിനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഞങ്ങളെ മാത്രമല്ല പുറജാതികളെയും ക്രിസ്ത്യാനികളാക്കുന്നു. ഒരിക്കൽ പോലും യുവതന്മാർക്ക് പുറജാതികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട് കുറച്ച് ആൾക്കാർ യുവതന്മാർ മാത്രമേ ക്രിസ്ത്യാനികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളായിരുന്നു. ഈ വന്നിട്ടുള്ള യഹൂദന്മാരെന്ന് പറയുന്നത് സാധാരണക്കാർ ആൾക്കാരാണ്. ഒരു ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ് ക്രിസ്ത്യാനി ആകുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സൊസൈറ്റി വരുത്താൻ പറ്റും. ഇത് സാധാരണക്കാരാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സാധാരണക്കാരന്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പുറജാതിയുടെ ഗ്രൂപ്പ് എന്നല്ലാതെ ഒരു മത ക്രിസ്തു മതം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ചർ അവിടെ ഇത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു ചെറിയൊരു ഗ്രൂപ്പ് യേശു എന്ന് പറയുന്ന ആണ്ട് ഒരു ഗ്രൂപ്പ് എന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആ സമയം അവിടെ നിന്നിരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ പോയപ്പോൾ പൗലോസ് വളരെ വിഷമത്തോടെ അവരോട് പറയുകയാണ്, അവർ യെശയ്യാപ്രവാചകന്റെ ഒരു പ്രവചനം അവരോട് വിളിച്ചു പറയുകയാണ്. യെശയ്യാപ്രവാചകൻ 6:9-10 Isaiah 6:9-10 അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ചെവിയുണ്ട്, ചെവിയോട് കേട്ടു പക്ഷെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷെ കാണാതിരിക്കുന്നു, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം ഞാൻ തടുപ്പിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്ന്. അതായത് എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥമായിട്ട് എന്താണെന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, ആ രീതിയിൽ നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവും തന്റെ ഉപദേശങ്ങളൊക്കെയും ഇത് കൂട്ടി ഇട്ടിട്ടുണ്ട്. Saint Matthew 13:14, Saint Mark 4:12, Saint Luke 8:10 ഇവിടെ എല്ലാം ഈ ഒരു പ്രവചനം പറയുന്നുണ്ട്. എന്തൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കാണാനോ കഴിവില്ലാത്തതുകൊണ്ട് അവർ വളരെ വിഷമത്തിൽ പൗലോസ്ലിഹ ഇത് ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശരിയായി, ആകയാൽ ദൈവം ഈ രക്ഷ ഇനിയിപ്പം കൊടുക്കാൻ ജാതികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. ഇനിയിപ്പം രക്ഷ നിങ്ങൾക്കുള്ള രക്ഷയാണ്, പക്ഷെ അത് ജാതികൾക്ക് നിങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, അവരത് സ്വീകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചാണ് ക്രിസ്തു മതവും യഹൂദ മതവും രണ്ടാകുന്നത് എന്ന് പറയുന്നു. കാരണം യഹൂദ മതം എന്ന് പറയുന്നത് അവര് പ്രവാചകന്മാരിലും പ്രവചനങ്ങളിലും അധിഷ്ഠിതമാണ്, അതാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്തു മതമാകട്ടെ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ യഹൂദന്മാർ വിശ്വസിച്ചിട്ടില്ല. രക്ഷയ എന്നുള്ളത്, രക്ഷയുടെ ദൂത് എന്നുള്ളത് ഇതുവരെയും യഹൂദന്മാർ വിശ്വസിച്ചിട്ടില്ല. ആക്ച്വലി ഈ രക്ഷയുടെ ദൂത് യഹൂദന്മാര് വിശ്വസിച്ചതിന് ശേഷം മാത്രമാണ് പുറജാതിയിലേക്ക് പോകേണ്ടത്, ജാതിയിലേക്ക് പോകേണ്ടത്. പക്ഷെ യഹൂദന്മാർ വിശ്വസിക്കാത്ത കാലത്തോളം ഈ രക്ഷയുടെ ദൂത് നേരിട്ട് ജാതിയിലേക്ക് പോവുകയാണ്. ഏതായത് സ്പ്ലിറ്റ് നടക്കുന്നത് യഹൂദ മതവും ക്രിസ്തു മതവും എന്നുള്ള സ്പ്ലിറ്റ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അതിനുശേഷം വീണ്ടും 29-30 വാക്യങ്ങൾ പറയുന്നു, പൗലോസ്ലിഹ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 പാർക്കായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് പുറത്തുപോയി പ്രഭാഷണം നടത്താൻ പറ്റുകയില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. തന്റെ അടുക്കൽ വരുന്നവരോട് അദ്ദേഹം സുവിശേഷം അറിയിച്ചു വന്നു. അങ്ങനെ സുവിശേഷം അറിയിക്കുന്നതിന് പൗലോസിനെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ കിടക്കുമ്പോഴാണ്, ഇങ്ങനെ 2 താമസിക്കുമ്പോഴാണ് എഫെസസിലേക്കുള്ളതും കൊലോസിലേക്കുള്ളതും ഫിലമോൻ എഴുതിയ ലേഖനം എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുകയാണ്. അപ്പോൾ പൗലോസിലൂടെ താമസിക്കുമ്പോൾ അതിന്റെ ചെലവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറയുന്നത് സഭ അത് കൊടുത്തു എന്ന് പറയുകയാണ്. ഇപ്പൊ 2 പൗലോസ് റോമിൽ താമസിച്ചു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് കറക്റ്റാണ്. കാരണം യഹൂദന്മാര് പൗലോസിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ റോമൻ നിയമം അനുസരിച്ച് 1.5 ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുള്ള സമയമുണ്ട്. യഹൂദന്മാര് അത് കൊടുത്തിട്ടില്ല. കാരണം യഹൂദന്മാർ ആഗ്രഹിച്ചത് യെരുശലേമിൽ തന്നെ പൗലോസിനെ എങ്ങനെ കൊല്ലണമെന്നാണ്. പക്ഷെ അത് നടന്നില്ല. റോമിലേക്ക് അല്ലെങ്കിൽ കൈസറിന് മുമ്പാകെ പൗലോസ് ലീഗ അപ്പീൽ ചെയ്തുകൊണ്ട് ഇവിടേക്ക് അയക്കപ്പെടുകയാണ്. ഇപ്പോൾ പൗലോസ് റോമ സിറ്റിസണാണ്, റോമയിൽ വന്നിരിക്കുകയാണ്. എന്നാൽ പൗലോസിന് എതിരായിട്ടുള്ള പരാതി ജെറുസലേമിലാണ്, യഹൂദദേശത്താണ്. അപ്പോൾ സിമ്പിൾ വേ പറഞ്ഞു കഴിഞ്ഞാൽ US സിറ്റിസണായിട്ട് ഒരാള് ഇന്ത്യയിൽ പോയി എന്തെങ്കിലും ചെറിയ മൈനോറിറ്റായിട്ട് ഒരു തെറ്റ് ചെയ്തു, ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും US കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്കൊന്നും വിധിക്കുകയില്ല, അദ്ദേഹത്തെ വെറുതെ വിടത്തുള്ള കേസിന് റിജക്ട് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ പൗലോസ് ലീഗ വലിയ ക്രൈമൊക്കെ ആണെങ്കിൽ ഒക്കെ പിന്നെ അത് കൺസിഡർ ചെയ്യും. പക്ഷെ പൗലോസ് ലീഗ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സിമ്പിൾ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ലെന്ന് യഹൂദന്മാർക്കറിയാം. അത് മാത്രമല്ല, റോമ പൗരനായതുകൊണ്ട് റോമക്കാർ അദ്ദേഹത്തിന്റെ കേസ് റിജക്ട് ചെയ്യുന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം യഹൂദന്മാര് പൗലോസിനെതിരായ കേസ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടായിട്ടില്ല എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. എനിവേ, ലൂക്കോസിന്റെ അഭിപ്രായത്തിൽ പൗലോസ് അവിടെയും വിജയിച്ചു. ആ വിജയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ലൂക്കോസ് തന്റെ ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി അവസാന ഭാഗം പൗലോസിന്റെ ജീവാന്ത്യത്തെ പറ്റി ഒന്നും ലൂക്കോസ് പറയുന്നില്ല. എങ്ങനെയാണ് അത്, ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടതെന്നും പറയുന്നില്ല. അവസാനം പറയുന്നത് ഇത്രയേ ഉള്ളൂ, തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും സ്വീകരിച്ച് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ തടസ്സം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു എന്ന് പറഞ്ഞാണ് ലൂക്കോസ് ഈ ഒരു ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ത്യത്തെപ്പറ്റി പറയാനതെന്നും പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊരു അഭിപ്രായം ഇതാണ്, യേശുക്രിസ്തുവിന്റെ മറ്റു ശിഷ്യന്മാര് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിലെത്തിയപ്പോഴൊക്കെയും പോയി സുവിശേഷം അറിയിച്ചു. അവരുടെ ജീവിത പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായിട്ട് പൗലോസിന്റെ വിഷനും, പൗലോസിനുണ്ടായ വിഷനും അതുപോലെ തന്നെ പൗലോസിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കും പൗലോസിന്റെ വിസ്താരത്തിനുമാണ് ലൂക്കോസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് ഒരു ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിത അന്ത്യത്തെപ്പറ്റി പറയാഞ്ഞത് എന്ന് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ പൗലോസിന്റെ അന്ത്യത്തെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ രണ്ടു വർഷത്തിന് ശേഷം പൗലോസ് ലീഗ വീണ്ടും എഫേസസിലും മാസിഡോണിയയിലും ഗ്രീസിലും സുവിശേഷം അറിയിക്കാൻ പോയതായിട്ടും അവിടെ വെച്ച് തന്റെ ശിഷ്യനായ തീത്തോസിനെ ക്രേത്താ സഭയുടെ തലവനായി നിയമിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശിഷ്യനായ തിമത്യോസിനെ എഫേസസ് സഭയുടെ ചുമതല നൽകി എന്ന് പറയുന്നു. അതിനുശേഷം പൗലോസിന് വലിയൊരു ആഗ്രഹമായിരുന്നു സ്പെയിനിൽ പോകണം, സ്പെയിനിൽ പോയി എന്ന് പറയുന്നു. ഇത് റോമർക്കാർക്ക് ചെയ്തകണം 15 24 28 വാക്യം, റോമൻസ് ചാപ്റ്റർ 15:24-28 അവിടെ പറയുന്നു. അങ്ങനെ സ്പെയിനിൽ പോയി. അതിനുശേഷം പൗലോസ് ത്രോവസിൽ വന്നു. അവിടെ വെച്ച് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് തടവുള്ളിയാക്കി എഫേസസ് വഴി റോമിൽ എത്തിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അതല്ല, സ്പെയിനിൽ വെച്ച് പൗലോസ് അറിഞ്ഞു റോമിൽ ക്രിസ്ത്യാനിക്കെതിരായ മതപീഡനം, പ്രോസിക്യൂഷൻ തുടങ്ങി. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാൻ വേണ്ടി റോമിൽ വന്നപ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനിയെ AD 67 റോമാപട്ടണത്തിന് ക്രിസ്ത്യാനികൾ തീ വെച്ചു എന്നുള്ള ആരോപണം ചുമത്തി ക്രിസ്ത്യാനികളെല്ലാം വളരെ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. ആ കൂട്ടത്തിൽ പൗലോസ് ലീഗയും കൊന്നു എന്നാണ് പറയുന്നത്. പൗലോസിന്റെ ശരീരം സംസ്കരിച്ച സ്ഥലമാണ് കുർത്തന്തിനോസ് രാജാവ് വലിയൊരു ദേവാലയം പണി കഴിപ്പിച്ചത്, അതായത് സെന്റ് പോൾസ് ബസിലിക്ക. നമുക്കറിയാം റോമിലുള്ള സെന്റ് പോൾസ് ബസിലിക്ക. സഭാചരിത്രനായ ഔസേബിയസും പൗലോസിന്റെ അന്ത്യത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നീറോയുടെ പ്രോസിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് AD 64-68 ആണ്. പൗലോസിന്റെ മരണം എന്ന് പറയുന്നത് AD 67 എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും പൗലോസിനെ കൊല ചെയ്യപ്പെട്ടതും വളരെ ടച്ചിങ് ആയിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതായത് പൗലോസിനെ രണ്ടാം ക്രിസ്തു എന്ന് വരെ വിശേഷിക്കപ്പെടുന്നുണ്ട്. കാര്യം അതേ രീതിയിലാണ് ക്രിസ്തുവിനെ പോലെ അദ്ദേഹം കഷ്ടം സഹിച്ചത് എന്ന് പറയുന്നു. ഇനിയെ പൗലോസിനെ കൊല്ലാൻ വേണ്ടി പബ്ലിക് പ്ലേസിൽ ഒരു മാർക്കറ്റിൽ കൊണ്ടിരിക്കുകയാണ്. ഓസ്തിയ മാർക്കറ്റിലാണ് പൗലോസിനെ കൊണ്ടിരുന്നത്. കഴുത്തു വെട്ടിയാണ് പൗലോസിനെ കൊല്ലുന്നത്. ഈ തടി അറക്കുന്ന കണ്ണം കണ്ണമുള്ള വാളുകൊണ്ടാണ് പൗലോസിനെ കൊല്ലുന്നത്. അവിടെ പറയുന്നു ആ വാള് തന്റെ അടുത്ത് വരുംതോറും പ്രത്യേകിച്ച് തന്റെ കഴുത്തിന് ടച്ച് ചെയ്തു. അപ്പോഴും പൗലോസ് അവരെ നോക്കി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. അവസാനം തടുത്ത് അറുത്ത് ശരീരത്തിൽ നിന്ന് തല വേർപെട്ട് തെറിച്ചുപോയി. അപ്പോഴും ആ കണ്ണുകള് അവരെ നോക്കി, ആ നാവ് ചലിച്ചു, ഇപ്രകാരം പറഞ്ഞതായിട്ടാണ് പറയുന്നത്, ഞാൻ നല്ല പൂർവൃതി ഓട്ടം വെച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കണ്ണടഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു ഒരു വിശുദ്ധന്റെ ജീവിതത്തിന് തിരിശീല വീഴുകയാണ്. ഞാൻ നേരത്തെ ഒരു പിതുക്കാസി പറഞ്ഞ പോലെ യേശുനമ്പുരാൻ ആഗ്രഹിച്ചത് തന്നെ തള്ളിപ്പറഞ്ഞ ഒറ്റിയ യൂദായ്ക്ക് പകരം അത്രത്തോളം സഭയ്ക്ക് തീഷ്ണമായ ഒരാളെയായിരുന്നു യൂദായ്ക്ക് പകരം യേശുനമ്പുരാൻ ആഗ്രഹിച്ചത്, അത് ശൗലിനെയായിരുന്നു. എന്നാൽ പത്രോസ് അത് മുൻപായിട്ട് മത്യാസിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം താമസിച്ച് പ്രവർത്തിച്ച ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട് ഒരു പ്രവർത്തനമാണ് പൗലോസ്ലീഹ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യകാലങ്ങൾ ഒരുപാട് രക്തസാക്ഷികളെ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗീവറിസാറായ പോലുള്ള ക്രിസ്ത്യ രക്തസാക്ഷികളുണ്ട് സഭയ്ക്കുണ്ട്. പക്ഷെ ഗീവറിസാറൊക്കെയും ജീവിതം കൊണ്ട് മാത്രമാണ് വിശുദ്ധന്മാരായത്, രക്തസാക്ഷികളായി വിശുദ്ധന്മാരായത്. എന്നാൽ പൗലോസ്ലീഹയുടെ ജീവിതം കൊണ്ടും മാത്രമല്ല പ്രവർത്തനം കൊണ്ടും കൂടിയാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നത്. ആ പരിശുദ്ധന്റെ പെരുന്നാള് നമുക്കറിയാം 9 ജൂൺ പത്രോസിലൊപ്പം തന്നെ പൗലോസിലും പെരുന്നാൾ ഒന്നിച്ച് ആഘോഷിക്കുന്നു. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യം ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു കഴിഞ്ഞ ഒരു 10-14 ആഴ്ചകളിലായിട്ട് എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ടൊരു സംഭവമാണ് ഇങ്ങനൊരു ക്ലാസ് ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ജനുവരി മാസത്തിൽ ബോധപ്പെട്ട പി സി ജോർജച്ചനും രൂപയും എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മടിച്ചു. കാരണം എന്നെക്കാളും നല്ല ടാലന്റഡ് ആയിട്ടുള്ള നല്ലപോലെ പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് അച്ഛന്മാര് ഈ ഭദ്രാസനത്തിലുണ്ട്. പ്രത്യേകിച്ച് പി സി ജോർജനൊക്കെ നല്ല കഴിവുള്ളവരാണ്. അവരുടെയൊക്കെയും ക്ലാസ്സിൽ കേട്ട നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും എന്നൊരു വലിയൊരു സംശയമായിരുന്നു. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട അച്ഛനും രൂപയും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവരോട് നന്ദി അറിയിക്കുന്നു. എനിക്ക് വലിയൊരു ടെൻഷൻ ആയിരുന്നു ഈ ക്ലാസ്സുകളിൽ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത്. കാര്യം ഈ ഒരു പ്രസംഗമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബൈബിളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വാക്യം എടുത്ത് എന്റെ രീതിയിലുള്ള നർമ്മങ്ങളൊക്കെ കലർത്തി 1-2 മണിക്കൂർ പ്രസംഗിക്കാം. എന്റെ ഐഡിയാസ് അതിനകത്ത് ആഡ് ചെയ്യാം, കണ്ടംപററി സബ്ജക്ട് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത് പ്രസംഗിക്കാം. പക്ഷെ ഇതല്ല, ഇതൊരു ഹിസ്റ്ററിയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് മൈൻഡ് ഒന്ന് മാറിപ്പോയാൽ പിന്നീട് പറയുന്നത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. സോ അതുകൊണ്ടാണ് ഓരോ ക്ലാസ്സും എടുക്കുന്നതിന് മുമ്പ് പ്രീവിയസ് ക്ലാസ്സിലെ കാര്യങ്ങൾ ഞാനത് ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ റിപ്പീറ്റേഷൻ ആയിട്ട് പലരും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഞാൻ സോറി ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു ഹിസ്റ്ററിയാണ്. അതിനകത്തെ സ്ഥലങ്ങളെ പേരുകൾ ലൂസിയസ്, ഫെലിക്സ്, സെസ്തോസ്, ഒലക്കോസ്, റോദോസ്, പട്ടാര, ഈ പേരുകളൊക്കെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, യാതൊരു സംശയമില്ല. പിന്നൊന്നാണ് നമുക്കറിയാം, ഓഡിയൻസ് മുമ്പാകെ ക്ലാസ് എടുക്കുന്നതും വേറെ വ്യത്യാസമാണ്. ഓഡിയൻസിന്റെ മുഖത്ത് എക്സ്പ്രഷന് അല്ല, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവര് തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർ ലൈവായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഓഡിയൻസ് പറയുന്നത് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഫോണും ഈ ബൈബിളും ഒരു ബുക്കും മാത്രമേ ഉള്ളൂ. പിന്നെ ഓഡിയൻസ് ആയിട്ട് പുറകില് ഷൈനിയും മോളും ഉണ്ട്, അത്ര മാത്രം. അപ്പൊ അതുകൊണ്ട് 12 ക്ലാസ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ചില ആളുകൾ അവരുടെ മെസ്സേജ് അയച്ചു. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു കമന്റ് അയച്ചപ്പോൾ അതൊരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എല്ലാ ആഴ്ചയും ലിസിയാന്റെ ഒരു പോസിറ്റീവ് കമന്റ് ഉണ്ട് രൂപയൊക്കെ പറയുമ്പോൾ. പിന്നെ അതെല്ലാം മുന്നോട്ടുള്ള ക്ലാസ് എടുക്കാനത്തൊക്കെ എനർജി ആയിട്ടുണ്ട്. എനിവേ, എന്തെങ്കിലും തെറ്റുകളോ കുറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പല ബുക്കുകളൊക്കെയും റെഫർ ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ചിലരുടെ അഭിപ്രായങ്ങൾ വേറെ ഒന്നായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇതൊന്ന് ഇൻഫോം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ദൈവമുമ്പ് അത് തല വണങ്ങുന്നു, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതില്. പ്രത്യേകിച്ച് എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട പി സി ജോർജച്ചനോടും രൂപയോടും നന്ദി അറിയിക്കുന്നു. അതിനെ കളുപരിയായിട്ട് എന്നെ കേട്ടിരുന്ന എല്ലാവരോടും, ബൈബിൾ വായിച്ചവരോടും നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ സന്തോഷമായിരിക്കും എന്ന് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പൗലോസ് ലീഗ ഈ ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്കും അത് തോന്നിയത്. പൗലോസ് ലീഗ അഗ്രിപ്പ രാജാവിനോട് ചോദിക്കുന്നു, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അഗ്രിപ്പ രാജാവ് തിരിച്ച് പൗലോസിനോട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുകയാണോ? അപ്പോൾ പൗലോസ് കൊടുക്കുന്ന മറുപടിയാണ്, ഇന്ന് എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അല്പമാകട്ടെ അധികമാകട്ടെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇന്നും ഇന്ന് എനിക്ക് ബലഹീനമായ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇന്ന് ഈ ക്ലാസ് എടുത്ത ഞാനും കേട്ടിരുന്ന നമ്മളെല്ലാവരും ദൈവമേ പൗലോസിനെ പോലെ അല്പമെങ്കിലും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും പിറുപിറവ് കൂടാതെ ദൈവത്തോട് സ്തോത്രം ചെയ്യുവാനും നന്ദി അർപ്പിക്കുവാനും ഈ ലോക ജീവിതത്തിൽ ഒരുക്കണമേ. അങ്ങനെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണെന്ന് ജസ്റ്റ് ഒരു വായുകൊണ്ടല്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഉറക്കെ പറയേണ്ടക്കണം. ദൈവമേ ഞങ്ങൾ ഒരുക്കണമേ എന്ന് മുട്ടിപ്പാർത്ഥിക്കാം. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ബലഹീനനായ ഞങ്ങളെ കൂടെ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു അച്ഛാ. എംഎംബിഎസിന്റെ ഈ വർഷത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് സ്റ്റഡി പോർഷനായി അപ്പോസ്തോല പ്രവൃത്തികളുടെ മലയാളം ബൈബിൾ ക്ലാസുകൾ ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രവൃത്തി പുസ്തകത്തിന്റെ രണ്ടാം പകുതിയിലുള്ള 14 അധ്യായങ്ങൾ, 15 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ ജനുവരി 22 തീയതി മുതലുള്ള ആഴ്ചകളിൽ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ദൈവകൃപയാൽ ഈ വർഷം അവസരമുണ്ടായി. അച്ഛന്റെ ക്ലാസുകൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അച്ഛന്റെ വേ ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കുന്ന രീതി തന്നെയായിരുന്നു. സിസ്റ്റമാറ്റിക് ആൻഡ് ടൈംലി അപ്രോച്ച് ആയിരുന്നു അച്ഛന്റേത്. ഓരോ അധ്യായവും പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗത്തിലെയും കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് അച്ഛൻ വിശദീകരിക്കുന്ന ഒരു രീതിയായിരുന്നു. നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നവർക്ക് വളരെ സഹായകരമായ ഒരു രീതിയായിരുന്നു അത്. ധാരാളം പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിനെപ്പറ്റി മെമ്പേഴ്സ് അറിയിച്ചിട്ടുണ്ട്, അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ ഈ വിഷയം, നമ്മൾ പറയുന്ന വിഷയത്തെ പറ്റി വളരെ ഭംഗിയായി പ്രായോഗികമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ തീർച്ചയായും അതിന് പുറകിൽ ധാരാളം പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഒക്കെ ധാരാളം സമയം അച്ഛൻ ചെലവിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശബ്ദത്തിന്റെ സമയം, പഠനം, അറിവുകൾ ഇതൊക്കെ ഈ ക്ലാസുകളിലൂടെ പകർന്നു നൽകിയതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചനം നമുക്ക് കൂടുതൽ അറിയുവാനായി മുഖാന്തരമായ ഷാവു അച്ഛനെയും കേൾക്കുവാനായി ദൈവം നമുക്ക് ഏവർക്കും നൽകിയ അനുഗ്രഹത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബൈബിൾ ക്ലാസുകളിൽ നാം ശ്രവിച്ചതും പഠിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എംഎംബിഎസിന്റെ പ്രവർത്തനങ്ങളിൽ തുടർന്നും ബഹുമാനപ്പെട്ട അച്ഛന്റെ സഹകരണവും ലീഡർഷിപ്പും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാബു അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മത്തമറിയ സമാജത്തിന്റെ പേരിൽ അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങളും വേദഭാഗവും വായിച്ചത് ബിനീത ജോസഫ് ആണ്. ഡെട്രോയിറ്റ് സെന്റ് മേരീസ് ഇടവകയിലെ മെമ്പറാണ്. ഇടവകയിലെ എംഎംബിഎസിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ഈ വർഷം ബിനീത പ്രവർത്തിക്കുന്നു. എംഎംബിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് പ്രയർ സെല്ലിന്റെ ആക്ടിവിറ്റീസിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. ബിനീതയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് പി സി ജോർജ് അച്ഛന്റെ അഭാവമുണ്ട്. ലാസ്റ്റ് ക്ലാസ്സാണ് അച്ഛാ കയറണമെന്ന വീക്കെൻഡ്. കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ സംസാരിച്ചപ്പോൾ, അച്ഛനും ഞാനും സംസാരിച്ചപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും കയറാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാരണം അച്ഛന് ഇന്ന് കയറാൻ സാധിക്കുകയില്ല. അച്ഛന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഷാബു അച്ഛനെ അറിയിക്കുന്നു. നമ്മുടെ ഡയസിഷ്യൻ എംഎംബിഎസ് ട്രഷറർ ലിസ് ഫിലിപ്സ്. ലിസ് ആൻഡി, രണ്ടു വാക്കൊന്നും പറഞ്ഞിട്ടാണ്ടി.
ഞാൻ രൂപ പറഞ്ഞൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന് ഞാൻ ആമേൻ പറയുന്നു. പിന്നെ വളരെ മനോഹരമായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം എടുത്ത് വളരെ ചിലപ്പം ചിലര് ടൈമൊക്കെ മുന്നോട്ട് പോകാതെ അച്ഛൻ വളരെ റിസർവ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അത് അവതരിപ്പിച്ച ഒരു 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 കലാകാരനം ആണെന്ന് എനിക്ക് തോന്നിച്ച അതിന്. അത് വളരെ നന്നായിരുന്നു. പിന്നെ അത് തന്നെയല്ല, തല അച്ഛൻ പറഞ്ഞൊരു നെഗറ്റീവ് പോലെ അച്ഛന് പറഞ്ഞു പഠിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച് ഞാൻ വീണ്ടും ആൾക്കാർ അറ്റൻഡ് ചെയ്യാത്തവർക്ക് അതൊരു വളരെ പ്ലസ് ആയിരുന്നു. ഈ സോപ്പ് ഓപ്പറ വാച്ച് ചെയ്യുന്ന മാതിരി യു കെൻ മിസ് വൺ തിങ് ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് വാച്ച് അഗെയിൻ എന്ന് പറഞ്ഞ മാതിരി അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഒരു സ്റ്റോറി മാതിരി അത് റിസർവ് ചെയ്ത് പറഞ്ഞായിരുന്നു. ഓർക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇത് ടേപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അച്ഛനൊന്ന് തിരിച്ചുപോയെന്ന് കേട്ട് എത്ര മനോഹരമാണെന്ന്. വി ആർ സോ ഹാപ്പി. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും പ്ലസ് പോയിന്റ് ആയിട്ട് ഇതേപ്പറ്റി പറഞ്ഞു. ഇതിനൊരു ദോഷമുണ്ട്, പിന്നെ ഞങ്ങൾ ഇനിയും ചിലപ്പോ അച്ഛനോട് ചോദിച്ചെന്നിരിക്കും അടുത്ത വർഷം. അതുകൊണ്ട് അച്ഛ വളരെ നന്നായിരുന്നു. ഓൾ വി കൻ സേ താങ്ക് യു വെരി താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഫിസിയോളജിസ്റ്റിന്റെ അഭാവം ഉണ്ട്, പക്ഷെങ്കിൽ അച്ഛന്റെ ഫാദറിന്റെ സർവീസ് ഇപ്പം തുടങ്ങില്ല, അപ്പൊ അതിന് കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി താങ്ക് യു അച്ഛാ. ഞാൻ കഴിഞ്ഞ ആഴ്ച മിസ് ചെയ്തു. ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന കാരണം അച്ഛൻ പക്ഷെങ്കിൽ ഒരാഴ്ച പോലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഈ ലേഡീസിനെല്ലാരും കേട്ടവർ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നെന്ന്. സോ വി വാണ്ട് ടു താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ഗോഡ് ബ്ലസ് യു അച്ഛാ. താങ്ക് യു.
താങ്ക് യു ആന്റി ഫോർ ദ കൈൻഡ് വേർഡ്സ്. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, ഒന്ന്, അടുത്ത ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച ന്യൂ ടെസ്റ്റമെന്റിന്റെ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. വ്യാഴാഴ്ച ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായി നമ്മുടെ എം എം വി എസിന്റെ ഡയസിഷൻ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛന്റെ പിതാവിന്റെ വിയോഗ വാർത്ത ഇന്നലെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ലോ. അച്ഛനെയും കുടുംബത്തെയും എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. പി സി ജോർജ് അച്ഛൻ ഡെട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക വികാരിയാണ്. ഡെട്രോയിറ്റ് എം എം വി എസ് റീജിയൻ അല്പസമയം മുമ്പ് റീജിയണൽ വൈസ് പ്രസിഡന്റ് ജെറി ജോൺ അച്ഛൻ, റീജിയണൽ സെക്രട്ടറി എലിസബത്ത് അരകൻ എന്നിവരുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് അവിടുത്തെ റീജിയനിലെ സമാജമാംഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു പ്രയർ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. പിതാവിനെ കുറിച്ചുള്ള വളരെ സന്തോഷകരമായ സ്മരണകൾ ചുരുങ്ങിയ വാക്കുകളിൽ പി സി ജോർജ് അച്ഛൻ പറയുകയുണ്ടായി. നമ്മുടെ പ്രാർത്ഥനകളിൽ ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകിച്ച് അപ്പച്ചനെയും ഓർക്കുക. ഫ്യൂണറൽ സർവീസിന്റെ ലിങ്ക് ഇന്ന് രാവിലെ എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരുമായിട്ടും ഷെയർ ചെയ്തിരുന്നു. സെൻട്രൽ ടൈം ഇന്ന് രാത്രി 10 മണിക്കാണ് വീട്ടിലെ വ്യൂവിംഗ് ആരംഭിക്കുന്നത്. തുടർന്ന് വീട്ടിലെയും പള്ളിയിലെയും ശുശ്രൂഷകൾ ലൈവായിട്ട് കാണുവാൻ സാധിക്കും. സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കുക. എങ്ങാനും രാത്രി സമയം കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ പകൽ സമയവും ആ ലിങ്കിൽ കയറിയാല് അത് കാണാവുന്നതായിരിക്കും. സാധിക്കുന്നവർ പങ്കെടുക്കുക. പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കുക. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.
പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി അനവധിയായി സ്തോത്രം. നാഥ കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ഉയരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. കാരണവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കൃപകൾക്കായി വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവേ, എന്റെ ദൈവമല്ലാതെ, ക്രിസ്തുവിന്റെ അനുഗ്രഹമല്ലാതെ, ദൈവവചനമല്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല നാഥ. ഞങ്ങൾ വേറെ എന്ത് നേടിയാലും അതെല്ലാം ഇന്നല്ല നാളെ നഷ്ടപ്പെട്ടു പോകുന്ന അറിയാം നാഥ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും എന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ഞങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ആ രീതിയിൽ ജീവിക്കാൻ തക്കവണ്ണം ബലഹീന ഞങ്ങൾ ഒരുക്കണമേ. പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയാൻ തമ്പുരാനെ അവിടെ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭിന്നതകളും ഒക്കെയും അവിടുന്ന് മാറ്റിത്തരണമെന്നാണ്. ജീവനുള്ള സ്ലീപായാൽ ഞങ്ങളൊക്കെ മുന്നോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കർത്താവേ, ഞങ്ങളെല്ലാവരും ആകുലപ്പെടുന്നു എങ്കിലും ഈ ലോകത്തിന്റെ കപ്പലിൽ ദൈവം ആ ഒരു ക്യാപ്റ്റൻ അവിടെ ഉണ്ട് എന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തെ രക്ഷിക്കണമെന്ന് അത് അനേകരുടെ കണ്ണുനീരുകൾ, അനേകരുടെ പ്രാർത്ഥനകൾ, വേദനകൾ കർത്താവിനെ കാണണമെന്ന് അത് അനേക ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. കർത്താവെ, ഏകദേശം 200,000 അടുത്ത ആൾക്കാർ കർത്താവെ മരണത്തിൽ കൂടി ഈ ലോകം വിട്ട് വന്നുപോയത് കർത്താവെ, അനേകര് ഹോസ്പിറ്റലായി ഭവനങ്ങളായി കഴിയുന്നു കർത്താവ്, ഇത്രയും കുടുംബങ്ങൾ ദൈവമേ വേദനിക്കുമ്പോൾ അവരുടെ കണ്ണുനീരും വേദന അവിടെ നിന്ന് കാണണം, എത്രയും പെട്ടെന്ന് ഈ ഒരു ബാധ ഈ ലോകത്തുനിന്ന് മാറ്റണമേ എന്നടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും കർമ്മേൽപ്പിക്കുന്ന ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഓരോരുത്തരും ഇടവേ കർമ്മേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ MMBS പ്രസ്ഥാനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്, വഴി നടത്തണമേ, ഒരുക്കണമേ, അതാ വളരെ ശക്തിയോടെ മുന്നോട്ട് ജീവിക്കാൻ തക്കണം, പ്രവർത്തിക്കാൻ തക്കണം, ഇതിലെ പ്രവർത്തകരെ ഓരോരുത്തരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെ കരളേൽപ്പിക്കുന്നു, പ്രത്യേകിച്ച് PC ജോർജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ വേദനകരമായ അവസ്ഥയിൽ കൂടിയാണ് പ്രിയദാസൻ കടന്നു പോകുന്നത്. കർത്താവെ, പ്രിയ പിതാവിന്റെ വേർപാട്ടിൽ ആ കുടുംബം പ്രയാസപ്പെടുന്നു എങ്കിൽ പോലും സർവശക്തന ദൈവം ഉടനെ ശക്തീകരിക്കും, ബലപ്പെടുത്തും എന്നടി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമേ, ഇനി ഇന്ന് നാട്ടിൽ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഒന്നിച്ചു കൂടാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല എങ്കിൽ പോലും ദൈവമേ, പല ഭാഗങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആ പിതാവിന്റെ ആത്മാവിനെ അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോവിനെ വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ട ശക്തിയും പ്രത്യാശയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെ കനേൽപ്പിക്കുന്നു, വാസനമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കുന്നൊരു പിതാവിൻ പരിശുദ്ധ ഹായിക്കും, സ്തുതിയും സ്തോത്രം എന്നെന്നും കരയറ്റുവാനാട്ട് തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹം കൂട്ടായ്മയും കാരണം ഞങ്ങൾ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളും വേണം, ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളുടെ മേലും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കും മാറാകണമേ. ആമേൻ.
Thank you, Benita. Thank you, Ann.